2025 നവംബർ 9 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. കൊണാർക്കിലെ സൂര്യശിലകൾ. സുരേന്ദ്രൻ ചീക്കിലോട് എഴുതുന്നു. ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ യാത്രയുടെ മടക്കത്തിലാണ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ ഇറങ്ങിയത്. ക്ഷേത്രങ്ങളുടെ നഗരമായ ഭുവനേശ്വറിലെ കണ്ടുമടുത്ത വാസ്തുശില്പശൈലികൾ പിന്നിട്ട് കൊണാർക്കിലെത്തുമ്പോൾ സായാഹ്ന സൂര്യശോഭയിൽ പൊതിഞ്ഞ സൂര്യക്ഷേത്രം. പൗരാണിക ഭാരതീയ വാസ്തുശില്പ വിസ്മയത്തിന്റെ ഉദാത്ത മാതൃകയാണ് കല്ലിൽ കൊത്തിയ കവിതയായ സൂര്യക്ഷേത്രം. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ നിർവീര്യമാക്കും എന്ന രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകൾ എത്ര അന്വർത്ഥം. കിഴക്കിനെ ലാക്കാക്കി പായാൻ വെമ്പുന്ന 7 കുതിരകളെ പൂട്ടിയ 24 ചക്രങ്ങളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ഒരു പടുകൂറ്റൻ രഥശില്പ മാതൃക. 7 കുതിരകൾ ആഴ്ചയിലെ 7 ദിവസത്തെ പ്രതിനിധീകരിക്കുന്നു. രഥത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് 12 വീതം 24 ചക്രങ്ങൾ. അവ ഹിന്ദു കലണ്ടറിലെ 24 ദിവസങ്ങളുള്ള ഒരു മാസത്തെ പ്രതിനിധീകരിക്കുന്ന ഓരോ ചക്രവും ഓരോ സൂര്യഘടികാരവും തന്നെ. ചക്രങ്ങളുടെ നിലത്ത് വീഴുന്ന നിഴൽ നോക്കി കൃത്യമായി സമയം രേഖപ്പെടുത്താവുന്ന ഒരു അപൂർവ ഗണിതശാസ്ത്ര മാതൃകയാണിത്. രതിഭാവത്തിന്റെ സൂര്യശോഭ. ഭാരതീയ ദർശന പ്രകാരം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ ചതുർസങ്കല്പത്തെ പിൻപറ്റുന്ന ശില്പങ്ങളും പ്രതിമകളുമാണ് ക്ഷേത്ര ചുവരിൽ വിധാനിച്ചിരിക്കുന്നത്. ചുവരിൻ്റെ താഴെ ഭാഗത്ത് ആന, സിംഹം, കുതിര, മയിൽ തുടങ്ങി നിരവധി മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശില്പങ്ങളാണ്. മധ്യഭാഗത്ത് യുവതി യുവാക്കളെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സർഗാത്മക നുകരാൻ പ്രേരിപ്പിക്കുന്ന മൈഥുന ശില്പങ്ങൾ. താന്ത്രിക രതിയുമായി കണ്ണു ചേർന്ന് നിൽക്കുന്ന ഈ രതിശില്പങ്ങൾ പലതും കാമസൂത്രത്തിൽ പ്രതിപാദിപ്പിക്കുന്ന ലൈംഗിക കേളികൾ കരിങ്കൽ ശില്പങ്ങളിൽ ഉരുവം കൊണ്ടവയാണ്. ക്ഷേത്ര ചുവരുകളുടെ മുഗൾ ഭാഗം ഹൈന്ദവ പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ദേവീദേവന്മാരുടെയും അപ്സരസുകളുടെയും ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിറഞ്ഞതാണ്. കാമാർത്ഥങ്ങൾ വെടിഞ്ഞ് മോക്ഷത്തിലേക്ക് മനസ്സ് തുറക്കുന്നതുവരെ ഭക്തിരസത്തിൽ ആറാടിക്കാൻ പോന്നവയാണ് അവ. വിഷ്ണു, ശിവൻ, പാർവതി, ദുർഗ തുടങ്ങിയ ദൈവസങ്കല്പങ്ങളുടെ ഭിന്നഭാവങ്ങൾ തുടിച്ചു നിൽക്കുന്ന നിരവധി പ്രതിമകളും ശില്പങ്ങളും കൊണ്ട് സമ്പന്നമാണ് ഇവിടം. പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും അസ്തമയത്തിലും സൂര്യഭഗവാനെ ക്ഷേത്രത്തിലേക്ക് ആവാഹിക്കാനായി ക്ഷേത്രത്തിൻ്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ സൂര്യഭഗവാനെ പ്രതിനിധീകരിക്കുന്ന വ്യത്യസ്ത ഭാവങ്ങളിലുള്ള 3 സൂര്യശില്പങ്ങളുണ്ട്. സമ്പന്നമായ ഭാരതീയ കലാ സാംസ്കാരിക പാരമ്പര്യം പ്രതിനിധീകരിക്കുന്ന നർത്തകരുടെയും സംഗീതജ്ഞരുടെയും ശില്പങ്ങൾ മറ്റ് ശില്പങ്ങളോടൊപ്പം ഇടകലർന്ന് നിൽക്കുന്നു. പുരാണ കഥകൾക്കൊപ്പം അക്കാലത്തെ സാംസ്കാരിക ജീവിതം പ്രതിഫലിപ്പിക്കുന്ന ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത അനർഹ നിമിഷങ്ങൾ കല്ലിൽ കവിതയായി പരിണമിക്കുമ്പോൾ അവയ്ക്ക് മുമ്പിൽ കാണികൾ വിസ്മയം പൂണ്ട് കൈകൂപ്പി നിന്നു പോകുന്നു. വീണ വായിക്കുന്ന പാട്ടുകാരി, മുടി ചീകുന്ന സുന്ദരി, മരം ചാരി ലാസ്യഭാവത്തോടെ നിൽക്കുന്ന യുവതി, ജനൽപാളികളിലൂടെ ഇടങ്ങണ്ണിട്ട് പുറത്തേക്ക് നോക്കുന്ന വനിത, കണ്ണാടി നോക്കുന്ന സ്ത്രീ, ആക്രമിക്കാൻ വരുന്ന കുരങ്ങിനെ അകറ്റുന്ന കോപിഷ്ഠയായ വനിത, ഗുരുവും ശിഷ്യനും മകനെ അനുഗ്രഹിക്കുന്ന അമ്മ, ക്ഷേത്ര ചുവരിൽ നിറഞ്ഞു നിൽക്കുന്ന ശില്പങ്ങൾക്കിടയിലൂടെ ഗൈഡിൻ്റെ കയ്യിലെ ഇലക്ട്രോണിക് ടോർച്ചിൽ നിന്നും ചുവപ്പ് രശ്മികൾ ചെന്നു തട്ടുന്ന അപൂർവ ശില്പങ്ങൾ ഇനിയും ഏറെയാണ്. കോണും അർക്കനും ചേർന്ന കൊണാർക്ക്. കോൺ, അർക്ക എന്നീ രണ്ട് പദങ്ങൾ ചേർന്നതാണ് കൊണാർക്ക്. കോൺ എന്നാൽ ദിക്ക്, അർക്ക എന്നാൽ സൂര്യൻ, അതായത് സൂര്യൻ്റെ ദിക്ക്. ഉദയസൂര്യ രശ്മികൾ പ്രധാന വിഗ്രഹത്തിൻ്റെ മൂർധാവിൽ പതിക്കുന്ന രീതിയിലാണ് സൂര്യക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന. ആരംഭകാലത്ത് ക്ഷേത്രത്തിലെ പ്രധാന ഗോപുരത്തിൻ്റെ ഉയരം 228 അടിയായിരുന്നു. 1837 ഗോപുരം നിലംപതിച്ചപ്പോൾ അത് 129 അടിയായി കുറയുകയായിരുന്നു. ഗർഭഗൃഹം, ക്ഷേത്രസോപാനം, ജഹമോഹൻ മണ്ഡപം എന്നിങ്ങനെ ക്ഷേത്രത്തിന് 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രധാന ദേവതയെ പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം ഇപ്പോൾ നിലംപതിച്ച നിലയിലാണ്. ഇനിയും ഇടിഞ്ഞു പോകാതിരിക്കാനായി ഈ ഭാഗം ഇപ്പോൾ കല്ലും മണ്ണും കൊണ്ട് നിറച്ചിരിക്കുന്നു. മേൽഭാഗം താങ്ങി നിർത്തുന്നതിനായി ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ചുള്ള തൂണുകളുമുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് മുന്നിലെ നടന മണ്ഡപത്തിലാണ് കാലാകാലമായി നൃത്തവും മറ്റ് കലാപരിപാടികളും അരങ്ങേറിയിരുന്നത്. ജഹമോഹൻ മണ്ഡപമാണ് ഇപ്പോൾ കാണപ്പെടുന്ന വലിയ സമുച്ചയം. ക്ഷേത്രം നിലംപതിച്ചപ്പോൾ ചിതറിയ വിഗ്രഹങ്ങളും കൽത്തൂണുകളും ജാമതീയ രൂപങ്ങളുമൊക്കെ ക്ഷേത്രത്തിന് അടുത്ത് തന്നെയുള്ള ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. മുഖ്യക്ഷേത്രത്തിന് ചുറ്റും 22 ഉപക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൽ 2 മാത്രമേ ശേഷിക്കുന്നുള്ളൂ. വൈഷ്ണവി ക്ഷേത്രവും മായാദേവി ക്ഷേത്രവും. സിമിൻ്റോ കുമ്മായമോ ഉപയോഗിക്കാതെയാണ് ക്ഷേത്രഭിത്തികളും മുഗൾപുരയും നിർമ്മിക്കുന്നത്. ക്ഷേത്രത്തിന് മുകളിൽ 63 ടൺ ഭാരമുള്ള കാന്തിക പ്രഭാവമുള്ള ഒരു ശില ഉണ്ടായിരുന്നതായും അതിൻ്റെ സ്വാധീനത്തിലാണ് ക്ഷേത്രത്തിലെ മറ്റെല്ലാ കല്ലുകളും സന്തുലനാവസ്ഥയിൽ താഴെ വീഴാതെ നിൽക്കുന്നതെന്നും ഗൈഡിൻ്റെ പക്ഷം. കാന്തിക പ്രഭാവത്തിലുള്ള ഈ കല്ലിൻ്റെ സ്വാധീനം കാരണം കൊണാർക്ക് ക്ഷേത്രത്തിന് മുന്നിൽ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ വഴിതെറ്റാനും സഞ്ചരിക്കാനും ഇടയാക്കിയതായി പറയുന്നു. ദിശ കാണിക്കാനായി സജ്ജീകരിച്ചിരിക്കുന്ന വടക്കുനോക്കി യന്ത്രം കാന്തിക പ്രഭാവത്താൽ പ്രവർത്തനരഹിതമാവും ആയിരുന്നത്രേ. ഒടുവിൽ കപ്പലുകളെ സംരക്ഷിക്കാൻ അറബി കച്ചവടക്കാർ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കടന്ന് ആ കല്ല് എടുത്തുകൊണ്ട് പോയെന്ന് കഥ. കൃഷ്ണശാപത്തിന്റെ മുക്തിശില്പം. എണ്ണമറ്റ ധന്യമുഹൂർത്തങ്ങൾക്കിടയിലൂടെ ഒരു അതീന്ദ്രിയ അനുഭവത്തിൽ മുങ്ങിത്താഴുന്ന മനസ്സിനെ കൊണാർക്കിന്റെ ഗതകാല പശ്ചാത്തലത്തിലേക്ക് പിടിച്ചുകൊണ്ടു പോകുന്ന ഇടമുറിയാത്ത വാഗ്ധോരണിയുമായി എത്തുന്ന ഗീഡിന്റെ ഒടിയൻ ഇംഗ്ലീഷ്. സ്വന്തം ശരീര സൗന്ദര്യത്തിൽ അഹങ്കരിച്ച ശ്രീകൃഷ്ണന്റെ പുത്രനായ സാമ്പനെ കൊമ്പുകുത്തിക്കുവാൻ നാരദർ പ്രയോഗിക്കുന്ന പൊടിക്കൈകളിൽ നിന്നത്രേ സൂര്യക്ഷേത്രത്തിന്റെ പിറവിക്ക് കാരണമായ കഥ. കൃഷ്ണന്റെ ഭാര്യമാർ കുളിക്കുന്ന നീരാട്ട് കടവിലേക്ക് നാരദന്റെ സൂത്രപ്പണികളാൽ ആവാഹിക്കപ്പെട്ട സാമ്പൻ സ്വന്തം ഭാര്യമാരോടൊത്ത് കുളിക്കടവിൽ കൂത്താടുന്ന മകനു നേർക്ക് കൃഷ്ണൻ ദോഷത്തോടെ ശാപവചസ്സുകൾ ചൊരിഞ്ഞു. സാമ്പന്റെ പൂമേനിയിൽ കുഷ്ഠരോഗത്തിന്റെ പൂക്കൾ വിരിഞ്ഞു. രോഗശാന്തിക്കായി സൂര്യനെ മുൻനിർത്തി ചന്ദ്രഭാഗത്ത് നദീതീരത്ത് സാമ്പൻ ഉഗ്ര തപസ് തുടങ്ങി. ഒടുവിൽ ഉപകാരസ്മരണയുടെ ജീവവായുവിൽ ഉയർന്നതാണ് സൂര്യക്ഷേത്രമെന്ന് പുരാണ വ്യാഖ്യാനം. അതിഭാവുകത്വം കലർന്ന ഐതിഹ്യങ്ങളുടെ മണിച്ചപ്പ് തുറക്കുന്ന ഗൈഡിൻ്റെ വർണ്ണനയും മറ്റൊരു സുന്ദരമായി ഉറഞ്ഞുകൂടുക തന്നെയായിരുന്നു. കലയെയും സാഹിത്യത്തെയും വാസ്തുവിദ്യയെയും ആരാധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്ന ഗംഗാരാജവംശത്തിലെ രാജാവായിരുന്ന നരസിംഹദേവൻ. ഒഡീസയിലെ രാജാവായിരുന്ന നരസിംഹദേവൻ 13-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് സൂര്യക്ഷേത്രം. 1200 വിദഗ്ധ തൊഴിലാളികളെ കണ്ടെത്തി 12 വർഷം കൊണ്ട് പണി തീർക്കണമെന്ന വ്യവസ്ഥയിൽ രാജാവ് ക്ഷേത്രത്തിന്റെ മാതൃക പരസ്യപ്പെടുത്തി. നിശ്ചിത സമയത്തിനകം പണി തീരാത്ത പക്ഷം പണിക്കാരെ തൂക്കിലേറ്റാനായി കഴുമരം പോലും നേരത്തെ തയ്യാറാക്കിയിരുന്നു അത്രേ. ക്ഷേത്രത്തിന്റെ പണി പൂർണ്ണമാകാതെ ആർക്കും വീട്ടിൽ പോകാൻ പോലും അനുമതി ഉണ്ടായിരുന്നില്ല. സൈബിമത്ര എന്ന മൂത്തശില്പിക്ക് കീഴിലായിരുന്നു ക്ഷേത്ര നിർമ്മാണം. ശില്പി വീട് വിട്ടിറങ്ങുമ്പോൾ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. അച്ഛനെക്കുറിച്ചുള്ള വീരകഥകൾ കേട്ടു വളർന്ന പുത്രൻ ധർമ്മ നന്നെ ചെറുപ്പത്തിൽ തന്നെ ശില്പകലയിൽ അന്യാദൃശ്യമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. പരിഹാസത്തിൽ ഒളിച്ച താക്കോൽ. 12 വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ധർമ്മ അച്ഛനെ തിരക്കി യാത്രയായി. വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യാതായപ്പോൾ ഒരു ഇടത്താവളത്തിൽ ചേക്കേറി ധർമ്മയ്ക്ക് ഒരു വൃദ്ധ ഭക്ഷണം നൽകി. വിശപ്പിൻ്റെ കാഠിന്യം കാരണം വാരി വലിച്ച് തീറ്റ തുടങ്ങിയ ധർമ്മയെ വൃദ്ധ പരിഹസിച്ചു. ഒരു വശത്തു നിന്ന് തുടങ്ങുന്നതിന് പകരം നടുവിൽ അടിത്തറ പണിയാൻ നോക്കുന്ന വിഡ്ഢികളായ ആ ക്ഷേത്രം പണിക്കാരെ പോലെയാണല്ലോ മകനെ നിന്റെ തീറ്റ. ആ പരിഹാസം ധർമ്മയുടെ ഉള്ളിൽ തട്ടി. പിറ്റേന്ന് കൊണാർക്കിലെത്തിയ ധർമ്മ ഉദിച്ചുയർന്ന സൂര്യബിംബത്തെ ശ്രീകോവിലേക്ക് ആവാഹിക്കാനാകാതെ ബുദ്ധിമുട്ടുന്ന അച്ഛനെയും കൽപ്പണിക്കാരെയുമാണ് കണ്ടത്. 12 വർഷം തികയാൻ ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്ന ആ മുഹൂർത്തത്തിൽ വൃദ്ധയുടെ ഉപദേശം അവരെ ധരിപ്പിക്കുകയും അവരോടൊപ്പം ചേർന്ന് ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു അത്രേ. പിറ്റേന്ന് അരുണോദയത്തിൽ തെളിഞ്ഞു വന്ന സൂര്യൻ്റെ വർണ്ണരാജികൾ ശ്രീകോവിലിൻ്റെ മൂർത്തിയെ തലോടുന്നത് കണ്ട് ആഹ്ലാദഭരിതനായ ധർമ്മയ്ക്ക് അടുത്ത നിമിഷം ഭാവം മാറി. 12 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് അച്ഛനും കൂട്ടുകാർക്കും പൂർത്തീകരിക്കാനാവാതെ വന്ന ക്ഷേത്ര നിർമ്മാണം താൻ ഒറ്റ ദിവസം കൊണ്ട് മുഴുവിപ്പിക്കുക വഴി താൻ അച്ഛനെയും കൂട്ടുകാരെയും അധ്വാനത്തെ അപമാനിച്ചിരിക്കുകയാണ് എന്ന ബോധം ധർമ്മയിൽ ശക്തമായി. കുറ്റബോധത്തോടെ ചുട്ടുനേറിയ ധർമ്മ ക്ഷേത്രഭാഗത്തിലേക്ക് കയറി ചാന്ദ്രഭാഗ നദിയിലേക്ക് എടുത്തിയാടി ജീവൻ വെടിഞ്ഞു. ധർമ്മ ജീവത്യാഗം ചെയ്ത ചാന്ദ്രഭാഗ നദി ഇന്ന് മൈലുകൾക്കപ്പുറത്തു കൂടിയാണ് ഒഴുകുന്നത്. വർഷത്തിൽ എല്ലാ ദിവസവും സൂര്യരശ്മികൾ ക്ഷേത്ര ശ്രീകോവിലിൽ ഒരിടത്ത് വന്ന് പതിക്കുന്ന അത്യപൂർവ വാസ്തു നിർമ്മിതിക്ക് കാലത്തിൻ്റെ കടന്നാക്രമണത്തോടൊപ്പം ഡച്ച് പട്ടാളത്തിൻ്റെ അധിനിവേശം കൂടിയായപ്പോൾ പിടിച്ചു നിൽക്കാനായില്ല. അതിശക്തമായ 2 കാന്തിക ശിലകളുടെ ആകർഷണ ബലങ്ങൾക്കിടയിൽ നിലം തൊടാതെ തൃശങ്കുവിൽ സ്ഥാപിച്ചിരിക്കുന്ന വിഗ്രഹം ഇന്ന് ഏതോ വിദേശ രാജ്യത്തെ മ്യൂസിയത്തിലോ ഏതെങ്കിലും ധനികന്റെ സ്വകാര്യ ശേഖരത്തിലോ വിശ്രമം കൊള്ളുന്നുണ്ടാകും. കാന്തിക ശിലകൾക്ക് ഇളക്കം തട്ടിയതോടെ ശ്രീകോവിലിന് മുകളിലത്തെ ശിഖരം ഏതാണ്ട് പൂർണ്ണമായി തകർന്നെങ്കിലും ഗൂഢമണ്ഡപവും നൃത്തശാലയും ഇന്നും പ്രൗഢോജ്വലമായി തന്നെ നിലനിൽക്കുന്നു. ക്ഷേത്രത്തിന് പുറത്തുള്ള വിശാലമായ റോഡുകളും അനുദിനം തഴച്ചു വളരുന്ന കച്ചവട സ്ഥാപനങ്ങളും ഇപ്പോൾ കൊണാർക്കിന് ഒരു നഗരപരിവേഷം സൃഷ്ടിച്ചിട്ടുണ്ട്. 100 കണക്കിന് ടൂറിസ്റ്റ് ബസ്സുകൾ സന്ദർശകരെയും കൊണ്ട് ദിവസവും എത്തുന്നു. എല്ലാ ഫെബ്രുവരി മാസത്തിലും ഇവിടെ നടക്കുന്ന ചന്ദ്രഭാഗമേളയിൽ പങ്കെടുക്കാനായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും തീർത്ഥാടകർ ഇവിടേക്ക് പ്രവഹിക്കുന്നു. ചരിത്രത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും മേളനം കൊണ്ട് നിത്യവിസ്മയമായി നിലകൊള്ളുന്ന സൂര്യക്ഷേത്രം കാലം കൊത്തിവെച്ച ശിലാകവിത തന്നെ. ലേഖകന്റെ ഫോൺ നമ്പർ 9446609741.